മൂന്നാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങളാണല്ലോ നാം കണ്ടത്. ഇന്ന് 5 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. 5-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. എൻ്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും പല്ലിന് കടിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിൽ ഒന്നും ഇട്ടുകൊടുക്കാത്തവൻ്റെ നേരെ വിശുദ്ധയുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വളരെ ശ്രദ്ധിക്കണം, വളരെ കർക്കശമായ, ഇച്ചിരി കട്ടി കൂടിയ ശാസനയാകുന്നു ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കള്ളപ്രവാചകന്മാർ വന്യമൃഗങ്ങളെക്കാൾ കഷ്ടമായിരുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. അവർ വിഷസർപ്പത്തേക്കാൾ മാരകമായിരുന്നു. ദൈവത്തിൻ്റെ ശിക്ഷ തലയ്ക്കുമീതെ ആയിക്കഴിഞ്ഞപ്പോഴും ഇവർ ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് പ്രവചിച്ചത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നല്ല നല്ല വാക്കുകൾ, സോപ്പിടുക എന്ന് പറയില്ലേ, അതുതന്നെ. സമാധാനം വരുന്നു എന്ന് ജനങ്ങൾക്കങ്ങ് ഉറപ്പു കൊടുക്കുകയാണ്. സമാധാനത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ നിഷ്ഫല പ്രയത്നങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്തെന്നാൽ, മനുഷ്യൻ്റെ കൈവശമുള്ള ഒന്നുകൊണ്ടും ലോകത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ അവന് സാധ്യമല്ല. ഇതുവരെ ഉണ്ടായിട്ടുള്ള സകല പരിശ്രമങ്ങളും സമാധാനം നഷ്ടപ്പെടുത്തുന്നത് മാത്രമായിരുന്നില്ലേ? സമാധാന വാഞ്ഛയും അതിതാ ഉടനെ വരുമെന്നുള്ള പ്രഖ്യാപനവും, സമാധാനം വേണമെന്ന് വോട്ടിടുകയും, ഇതൊക്കെ ചെയ്താൽ സമാധാനം വരുമോ? കണ്ണു മടച്ചിരുന്ന് സമാധാനം സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനമാകുമോ? ആകെ നേരിപ്പുകയുന്ന അന്തരീക്ഷം, വ്യക്തികളിൽ സമാധാനമില്ല, കുടുംബത്തും സമൂഹത്തിലും സമാധാനമില്ല. എന്തിനധികം പറയുന്ന രാജ്യത്ത് സമാധാനമുണ്ടോ? ലോകം സമാധാനത്തിനായി കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. സമാധാനം ഇന്ന് എത്രയോ വിദൂരത്തിലാണല്ലേ. മീഖ പറയുന്നത് ഇത് പുറമേ കാണുന്ന എന്തെങ്കിലും പ്രശ്നമല്ല എന്നാണ്. ജനങ്ങൾ സമാധാനം കാംക്ഷിക്കാത്തത് കൊണ്ടാണ് സമാധാനം ഇല്ലാത്തത് എന്ന് ആർക്കും പറയുവാൻ സാധ്യമല്ല. പ്രശ്നം മറ്റൊന്നുമല്ല, മനുഷ്യഹൃദയം ദുഷ്ടത നിറഞ്ഞതാണ്. മീഖായുടെ സമകാലീനനായിരുന്ന യെശയ്യാവ് ഇപ്രകാരം എഴുതി, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 57-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. വാസ്തവത്തിൽ തൻ്റെ പ്രവചനത്തിൻ്റെ അവസാന ഭാഗത്ത് യെശയ്യാവ് ഈ പ്രസ്താവന 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ഈ 3 പ്രാവശ്യവും സമാധാനം ഇല്ലായ്മയുടെ മൂലകാരണമായി എടുത്തു കാണിക്കുന്നത് ദുഷ്ടതയാണ്, പാപം. ഇന്ന് മനുഷ്യന് സമാധാനം ഇല്ലാത്തതിൻ്റെ കാരണം ദുഷ്ടതയൊന്നു മാത്രമാണ് ഇല്ലേ? സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യൻ സമാധാനത്തിനായി പരക്കം പായുന്ന കാഴ്ചയാണ് എല്ലായിടത്തും നാം കാണുന്നത്. ഞാനിത് പറയുമ്പോൾ പലരും എന്നെ വിമർശിച്ചു, അങ്ങനെ ചിന്തിക്കാറുണ്ട്. ചിലർ വിമർശിക്കുന്നത് സ്നേഹത്തോടെയാണ്. ഈ 2 കൂട്ടരെയും എനിക്കിഷ്ടമാണ്. അവരുടെ പക്ഷം മനുഷ്യന് സമാധാനമില്ല എന്നത് സത്യമാണ്. പക്ഷേ അതങ്ങ് വിളിച്ചു പറഞ്ഞ് എന്തിന് സമാധാനം കെടുത്തണം? മാത്രമല്ല, സമാധാനം കൈവരിക്കുവാൻ മനുഷ്യൻ ചെയ്യുന്ന ശ്രമങ്ങൾ, പ്രത്യേകിച്ചും ഉച്ചകോടികളും സന്ധി സംഭാഷണങ്ങളും ഒക്കെ പ്രയോജനമില്ലാത്തതെന്ന് പറഞ്ഞ് മനസ്സും അടുപ്പിക്കരുത് എന്ന്. ഇങ്ങനെ വാദിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ആത്മാർത്ഥതയെ ഞാൻ അംഗീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു. പക്ഷേ മനുഷ്യന് തൻ്റെ വഴികളിലൂടെ, അതെ, സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് സമാധാനം ഉണ്ടാക്കാം എന്നതാണ് ഏറ്റവും വലിയ ദുരുപദേശങ്ങളിലൊന്ന്. നിങ്ങളിൽ ആരും ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ അതിൽ കൂടുതൽ ആയിരിക്കാം ഞാനും സമാധാനം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസം, ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിൽ അത് വരണം എന്നാകുന്നു. ഒന്നാമതൊരു വ്യക്തി അറിയണം ദൈവസമാധാനം എന്നാൽ എന്ത് എന്ന്. എങ്ങനെയാണ് അതറിയുവാൻ സാധിക്കുന്നത്? റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. സുഹൃത്തെ, താങ്കൾ നാളുകളായി ശ്രമിക്കുകയല്ലേ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആ വ്യക്തിയോട് സമാധാനമായി പോകുവാൻ? പ്രിയ സഹോദര, താങ്കൾ എത്ര നാളായി സ്വന്തം ഭാര്യയോട് സമാധാനമില്ലാതെ ജീവിക്കുവാൻ തുടങ്ങിയിട്ട്? അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവർ എന്തെങ്കിലും ചെയ്തതല്ല, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടതയാകുന്നു. ദൈവവുമായി സമാധാനത്തിൽ എത്തിച്ചേരാതെ മറ്റ് ഒരു മനുഷ്യനുമായി സമാധാനമായി കഴിയുവാൻ താങ്കൾക്ക് സാധ്യമല്ല. സുഹൃത്തെ, യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ ഒരു മനുഷ്യന് ദൈവവുമായി സമാധാനത്തിലാകുവാൻ സാധിക്കൂ. മനുഷ്യൻ്റെ ഹൃദയത്തെ വിശ്വസിക്കുവാൻ പ്രയാസമാണ്, അത് ദുഷ്ടത നിറഞ്ഞതാണ്. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? നാം വാസ്തവത്തിൽ എത്ര മോശമാണെന്ന് താങ്കൾക്കും എനിക്കും അറിയില്ല. അത് ഉള്ള അവസ്ഥയിൽ അറിഞ്ഞാൽ പിന്നെ നാം ജീവിച്ചിരിക്കില്ല. ലോകത്തിലുള്ള ഏതൊരു ജീവിയേക്കാളും താണ നിലവാരത്തിലേക്ക് മോശമായി നമുക്കായിത്തീരാം. മൃഗങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞതല്ല മനുഷ്യൻ എന്നതിൻ്റെ ഒരു തെളിവ്. മനുഷ്യന് മൃഗങ്ങളെക്കാൾ താണ നിലയിലേക്ക് പോകുവാൻ സാധിക്കും എന്നത് തന്നെയാണ്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? എത്രയെത്ര നീചമായ പ്രവൃത്തികളാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്! മൃഗങ്ങൾ പോലും മൂക്കത്ത് വിരൽ വെക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഓഹ്, എത്ര ഭയാനകമില്ലേ! ലോകത്തിൽ സമാധാനം കൊണ്ടുവരുന്നതിനു മുൻപ് മനുഷ്യന് തൻ്റെ ഹൃദയത്തിൽ ദൈവസമാധാനം ഉണ്ടാകണം. അല്ലാതെയുള്ള പരിശ്രമങ്ങളെല്ലാം വെറുതെ സമയം കളയാമെന്നേ ഉള്ളൂ. മീഖാ പ്രവാചകന്റെ സമയത്ത് കള്ളപ്രവാചകന്മാർ സമാധാനം പ്രവചിക്കുകയായിരുന്നു. അതേസമയം വടക്ക് ശക്തരായ അശൂര്യർ മീഖായുടെ നാടിനെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇന്ന് അനേകരും ഇതുതന്നെയാണ് ചെയ്യുന്നത്. ഒരു സമൂഹം എനിക്കറിയാം, ഭയങ്കര പ്രശ്നമാണ് അതിനുള്ളിൽ. കോടതിയിൽ നിന്നും ഇറങ്ങുവാൻ സമയമില്ല. പക്ഷേ നേതാക്കന്മാർ ജനങ്ങളെ കുഴപ്പമൊന്നുമില്ല, നാം ഭയങ്കരമായി പുരോഗമിക്കുകയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. പ്രശ്നത്തിൻ്റെ കാര്യം സംസാരിക്കേണ്ടതായി വരുമ്പോൾ നേതാക്കന്മാർ വിഷയം മാറ്റുന്നു. എന്തോ പ്രശ്നമാ? പ്രശ്നമൊന്നും ഇല്ലെന്നേ. പ്രശ്നം പറഞ്ഞ് അണികളുടെ മനസ്സ് മടുപ്പിക്കരുതെന്നാണ് നേതാക്കന്മാരുടെ പക്ഷം. അതുകൊണ്ട് തന്നെ നാശം വരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഈ നാടുകളിൽ കോടിക്കണക്കിന് രൂപ മുടക്കി നേതാക്കന്മാർ സമാധാനത്തിന് വേണ്ടി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കും. എന്തുമാത്രം തയ്യാറെടുപ്പോടെയാണ് ഈ നേതാക്കന്മാരെ ഒരു രാജ്യത്ത് നിന്നും വേറൊരു രാജ്യത്ത് കൊണ്ടുവരുന്നത്! അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യും, കാണുന്ന കടലാസിലെല്ലാം ഒപ്പുവെക്കും. പക്ഷേ 6,000 വർഷത്തെ ചരിത്രം നമുക്കുള്ളതിൽ മനുഷ്യവർഗം യുദ്ധം ചെയ്തിട്ടുള്ളത് മാത്രമാണ് നാം കാണുന്നത്. ഇന്നും അതല്ലേ സ്ഥിതി? ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെതിരെ, ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തിനെതിരെ, ഒരു മതം വേറൊരു മതത്തിനെതിരെ, ഒരു വർഗം മറ്റൊരു വർഗത്തിനെതിരെ, കുടുംബങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിലും എന്നും പ്രശ്നം. എന്തിനാണ് നാം ഇത് ചെയ്യുന്നത്? നമുക്കറിയാം ഇതുകൊണ്ട് രണ്ടു വശത്തുമുള്ളവർക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന്. ഇത്രയും നാൾ വഴക്കിട്ടിട്ട് നാം എന്തു നേടി? അതിന് നേതൃത്വം വഹിച്ചവർ എന്തു കൊണ്ടുപോയി? പക്ഷെ നാം അത് തന്നെ ചെയ്യുന്നു. കാരണം നാം ദൈവത്തിൽ നിന്നും അകലപ്പെട്ടവരാകുന്നു എന്ന് മാത്രമല്ല, ദൈവത്തോട് മത്സരിച്ച് ജീവിക്കുന്നവരത്രേ. യഥാർത്ഥ പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ നാം തയ്യാറല്ല. പിന്നെയോ, കള്ളപ്രവാചകന്മാരുടെ സോപ്പിട്ട വാക്കുകളെ ശ്രദ്ധിക്കുവാനാണ് നമുക്ക് ആഗ്രഹം. സമാധാനം പ്രവചിക്കുന്ന ചെകുത്താന്റെ കിങ്കരന്മാർ, സമാധാനം എന്തെന്നവർക്ക് സ്വപ്നത്തിൽ പോലും കാണുവാൻ സാധിക്കുന്നില്ല. അവർ ഇങ്ങനെ ചെയ്യുന്നതിനാൽ അവരുടെ മേൽ വരുവാൻ പോകുന്ന വിനാശത്തെക്കുറിച്ച് ദൈവം സംസാരിക്കുകയാണ്. 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും ലക്ഷണം പറവാൻ കഴിയാത്ത ഇരുട്ടുമുണ്ടാകും. പ്രവാചകന്മാർക്ക് സൂര്യൻ അസ്തമിക്കുകയും പകൽ ഇരുണ്ടുപോകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് രാത്രി ഉണ്ടാകുമെന്ന് മറ്റ് പ്രവാചക പുസ്തകം നാം പഠിച്ചപ്പോൾ കണ്ടല്ലോ, ഇരുട്ടെപ്പോഴും ന്യായവിധിയെയാണ് കാണിക്കുന്നതെന്ന്. രണ്ട് വ്യത്യസ്ത വിധത്തിലുള്ള ന്യായവിധിയാണ് ഇത് സംസാരിക്കുന്നത്. തെറ്റുകാരനെ ദൈവം നേരിട്ട് ശിക്ഷിക്കുന്നത് ഒന്നാമത്തേതും, പുതിയ വെളിപ്പാടുകൾ ഒന്നും അറിയിക്കാതെ ദൈവം നിശബ്ദമായിരിക്കുന്നത് രണ്ടാമത്തേതും. ഇത് രണ്ടും ഒരുപോലെ ഭയങ്കരമാണ്. ദർശനമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഇവിടെ പറയുന്നു. അതിൻ്റെ അർത്ഥം ദൈവം പുതിയ സത്യങ്ങൾ ഒന്നും വെളിപ്പെടുത്താതെ ഇരിക്കും. ഇത് നാം ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഗൗരവമേറിയ ഒരു ശിക്ഷയാണ്. ഇരുട്ടുമുണ്ടാകും എന്ന് പറയുന്നു. അവരുടെ മേൽ വരുന്ന ന്യായവിധിയെ ഇരുട്ട് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവവചനത്തിൽ നിന്നും അന്ന് അവർക്ക് ഒരു വെളിച്ചവും ലഭിക്കില്ല. പ്രവചിക്കലെല്ലാം നിന്നുപോകുന്ന ഒരവസരം. ദൈവത്തിങ്കിൽ നിന്നും അരുളപ്പാടുകളൊന്നും മനുഷ്യന് ലഭിക്കില്ല. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല, പ്രവചന വരമോ അത് നീങ്ങിപ്പോകും. പ്രവചനങ്ങൾ രണ്ട് വിധത്തിലാണ് നീങ്ങിപ്പോകുന്നത്. ഒന്നാമത് അവ നിവൃത്തിയാകുമ്പോൾ, രണ്ടാമതായി ദൈവം പുതുതായി ഒന്നും വെളിപ്പെടുത്താതെ വരുമ്പോൾ. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും മധ്യേ ദൈവം മൗനം പാലിച്ച് ഏകദേശം 400 വർഷത്തെ വിടവ് നാം കാണുന്നു. സൂര്യൻ അസ്തമിച്ചു. ഒടുവിലത്തെ പ്രവാചകനായി വന്ന മലാക്കി പ്രവചിച്ചു സൂര്യൻ വീണ്ടും പ്രകാശിക്കുമെന്ന്. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കുമെന്ന് മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു. രാത്രി വരുന്നില്ലായിരുന്നെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന കാര്യത്തെക്കുറിച്ച് മലാക്കി പറയത്തില്ലായിരുന്നു. പക്ഷേ രാത്രി വന്നു. ക്രിസ്തുവിൻ്റെ വരവ് വരെയുള്ള 400 വർഷത്തെ നീണ്ട രാത്രിയിലേക്ക് ഇസ്രായേൽ ജനം പ്രവേശിച്ചു. മീഖായും തരുന്ന ചിത്രം ഇതുതന്നെയാണ്. ഇന്നത്തെ നമ്മുടെ അവസ്ഥയും ഇതുതന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ പിണങ്ങുമോ? ഒരിക്കൽ ദൈവവചനമാകുന്ന വെളിച്ചം പരത്തുവാൻ സ്ഥാപിതമായ പല കേന്ദ്രങ്ങളും ഇന്ന് അന്ധകാര നിബിഡമല്ലേ? സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാനും അവിടുത്തെ വചനം പഠിക്കുവാനും പണിത പല ആലയങ്ങളിലും ഇന്ന് ആരെയാണ് വാസ്തവത്തിൽ ആരാധിക്കുന്നത്? പണമുണ്ടാക്കണമെന്ന ചിന്തയല്ലാതെ ഈ മാറ്റം മറിച്ചിലുകളുടെ പിൻപിൽ മറ്റെന്താണുള്ളത്? ആരെങ്കിലും പറയും, ഇവിടെ ഒരു ശക്തിയുണ്ട്, ഇങ്ങോട്ട് പോരുക എന്ന്. അവിടെ മനുഷ്യൻ കൂടി പണമിടുന്നു. അവിടെ പണമിടുന്നു എന്ന് കാണുമ്പോൾ ഉടനെ വേറെ എവിടെയെങ്കിലും കണ്ടുപിടിക്കും, എന്നിട്ട് പ്രഖ്യാപിക്കും അവിടെയും ഇരിപ്പുണ്ടെന്ന്. ഈ മണ്ടത്തരത്തിൻ്റെ പിൻപേ തുള്ളാനും ഒരു വർഷം മുഴുവൻ പാവപ്പെട്ടവർ അധ്വാനിച്ചുണ്ടാക്കിയ പണം വാങ്ങുവാനും എന്തൊരു ഉപാധിയില്ലേ? ഇനിയും ഇങ്ങനെ പിരിക്കുന്നതിന് വല്ലതും കണക്കുണ്ടോ? ആരാണിതിന് നികുതി കൊടുക്കുന്നത്? പാശ്ചാത്യ നാടുകളിലൊക്കെ സാത്താന്റെ പള്ളികൾ പണിത് അവനെ അതിനകത്ത് ആരാധിക്കുമ്പോൾ, നമ്മുടെ നാടുകളിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പേരിൽ ആലയങ്ങൾ പണിത് അതിനകത്ത് സാത്താനെ ആരാധിക്കുന്നു. എനിക്ക് തോന്നുന്നത് നാം കൂടുതൽ തെറ്റ് ചെയ്യുന്നു എന്നാണ്. ഇരുട്ടിൽ തപ്പിത്തടയുന്ന ജനം, ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ ശരിയായ വിധത്തിൽ പഠിപ്പിക്കാത്ത എല്ലാ സ്ഥലങ്ങളും ദർശനമില്ലാത്ത രാത്രിയുടെയും ഇരുട്ടുമാകുന്നു. ദർശനങ്ങളുടെ സൂര്യൻ അസ്തമിച്ച ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് എന്നെനിക്ക് തോന്നിപ്പോവുകയാണ്. വെളിപ്പാട്, ദർശനം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ വചനം വീശുന്ന വെളിച്ചത്തെയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള വെളിച്ചം നൽകേണ്ട കേന്ദ്രങ്ങൾ ഇന്ന് അത് നൽകുന്നില്ല എന്ന് മാത്രമല്ല, വാസ്തവത്തിൽ അവർ ദൈവവചനത്തിനും ദൈവത്തിനും എതിരായി തിരിയുകയും ദൈവത്തെ തള്ളിക്കളയുകയും ആകുന്നു ചെയ്യുന്നത്. പലരും എളുപ്പമാർഗം നോക്കി മന്ത്രവാദത്തിലേക്കും അതുപോലുള്ള കുറുക്കു വഴികളിലേക്കും തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും ലക്ഷണം പറവാൻ കഴിയാത്ത ഇരുട്ടുമുണ്ടാകും. പ്രവാചകന്മാർക്ക് സൂര്യൻ അസ്തമിക്കുകയും പകൽ ഇരുണ്ടുപോകുകയും ചെയ്യും എന്നതുകൊണ്ട് പ്രവാചകൻ അർത്ഥമാക്കുന്നത് ഇതാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശമല്ലാതെ ഒരു മനുഷ്യനെ പ്രകാശിപ്പിക്കുവാൻ മറ്റ് ഒരു ഉപാധിയുമില്ല. മറ്റെല്ലാം ഇരുളാണ്. അത് മനുഷ്യനെ നശിപ്പിക്കുകയും നിത്യനരകത്തിൽ തള്ളിയിടുകയും മാത്രമേ ഉള്ളൂ. 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ ദർശകന്മാർ ലജ്ജിക്കും, ലക്ഷണം പറയുന്നവർ നാണിക്കും, ദൈവത്തിൻ്റെ ഉത്തരം ഇല്ലായിക കൊണ്ട് അവരൊക്കെയും വായ്പൊത്തും. ദൈവത്തിൻ്റെ വെളിപ്പാടില്ലാത്ത ഭയങ്കര ഇരുട്ടായിരിക്കും അന്നേരം. കള്ളപ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ഒന്നും നിവൃത്തി ആകാത്തതിനാൽ അവർ ആകെ ലജ്ജിതരാകും. അവർ തങ്ങളെ തന്നെ വിഡ്ഢികളാക്കും. ഇസ്രായേലിലെ രാജാവായിരുന്ന ആഹാബ് ഈ സ്ഥിതി കണ്ടുപിടിച്ചു. വളരെ താമസിച്ച് മാത്രമാണ് അവൻ ആ സ്ഥിതി മനസ്സിലായതെന്ന് മാത്രം. കള്ളപ്രവാചകന്മാർ എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ അവനോട് പറഞ്ഞുപോയി യുദ്ധം ചെയ്യുക എന്ന്. ഒരു പ്രവാചകൻ മാത്രമേ, അതെ, ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവാചകനായ ഒരാൾ മാത്രം ആഹാബിനോട് പറഞ്ഞു, നീ യുദ്ധത്തിന് പോയാൽ കൊല്ലപ്പെടും, തിരികെ വരികയില്ല എന്ന്. ആ യഥാർത്ഥ പ്രവാചകൻ മീഖ ആയിരുന്നു. ആഹാബ് മീഖ പറഞ്ഞത് ശ്രദ്ധിക്കാഞ്ഞത് കഷ്ടമായിപ്പോയി. അത് കേൾക്കാതെ യുദ്ധത്തിന് പോയ ആഹാബ് കൊല്ലപ്പെട്ടു. ദൈവത്തിൻ്റെ മനുഷ്യർ സംഗതി ഉള്ളതുപോലെ പറയും, അവർ സത്യം പറയും. പ്രിയ സുഹൃത്തെ, മനുഷ്യൻ്റെ പാപത്തെ മറച്ചു പിടിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ഇതൊക്കെ പറയുന്നതിൽ ഒരു സന്തോഷവും ഇല്ലാത്ത അനേകരും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മറച്ചു പിടിച്ച് സംസാരിച്ചാൽ താങ്കൾക്കും ഗുണമില്ല, എനിക്കും ഗുണമില്ല. എന്നാൽ പിന്നെ ഉള്ളതുള്ളതുപോലെ പറഞ്ഞാൽ സന്മനസ്സുള്ളവർക്കെങ്കിലും ഗുണം വരട്ടെ. ഇന്ന് അനേകരും പ്രസംഗിക്കുന്ന ഒരു സുവിശേഷം സമൃദ്ധിയുടെ ഒരു സുവിശേഷമാണ്. സത്യത്തെ മറച്ചു പിടിച്ച് മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയുള്ള ശ്രമം, എന്തെല്ലാം വേലകളാണ് ഇതിൻ്റെ പിമ്പിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് ഞാൻ വിവരിക്കുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അല്പം ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും ഇതിന്റെ പിൻപിൽ ഏതോ വക്രതയുണ്ട്. മീഖായുടെ സമയത്തെ കള്ളപ്രവാചകന്മാർ ആളുകളെ രസിപ്പിക്കുവാൻ നല്ല നല്ല പ്രസംഗങ്ങൾ പ്രസംഗിച്ചു പോരുന്നു. അവർ കേൾക്കുവാൻ ആഗ്രഹിച്ചത് പ്രവാചകൻ പറഞ്ഞു. ആളുകൾ അവനെ എന്തുമാത്രം പ്രശംസിച്ചെന്നു. കള്ളപ്രവാചകന് വീട്ടിലും നാട്ടിലും ഇരിക്കുവാൻ സമയമില്ലായിരുന്നു. പ്രസംഗത്തിന് പുറത്ത് പ്രസംഗം. ഈ ജനം ആഡംബരത്തിൽ ഇങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. അവരുടെ അസാന്മാർഗിക നിലവാരം ഭയപ്പെടുത്തുന്നതായിരുന്നു. തന്നെ ഈ വിഭാഗത്തിൽ നിന്നും വേർപെടുത്തി നിർത്തുവാൻ മീഖ പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് നാം കാണുന്നു. എട്ടാം വാക്യം നമുക്ക് ഒരുമിച്ച് നോക്കാം. എട്ടാം വാക്യത്തിൽ വായിക്കുന്നത്, എങ്കിലും ഞാൻ യാക്കോബിനോട് അവന്റെ അതിക്രമവും ഇസ്രായേലിനോട് അവന്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാഞ്ഞ ഒരു ദൂത് പറയുക എന്നത്, അതും ആരും അറിയാത്ത ഒരു പ്രസംഗകൻ, ശരിക്കും മീഖായുടെ മനഃശക്തി മുഴുവൻ എടുത്തു. പക്ഷേ മീഖ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കുന്നു എന്നെനിക്കുറപ്പുണ്ട്. ഈ ഒരവസ്ഥയിലായിരിക്കുന്നത് തീർച്ചയായും അത്ഭുതം തന്നെയാണ് സ്നേഹിതരെ. ഇനിയും യെരുശലേമിലെ നേതാക്കന്മാരുടെ പാപങ്ങളെക്കുറിച്ച് കാണുന്നു. ഈ ഒടുവിലത്തെ ഭാഗത്ത് മീഖ യെരുശലേമിനെ കുറിച്ച് പ്രത്യേകം പറയുന്നതാണ് കാണുന്നത്. ഇതുവരെ പ്രവാചകൻ ഇസ്രായേലിലെ വടക്കേ രാജ്യത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. പക്ഷേ ഈ ഭാഗത്ത് തെക്കേ രാജ്യത്തെ പ്രവാചകന്മാരെയും പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും എല്ലാവരുടെയും നേർക്ക് ദൈവത്തിന്റെ ന്യായവിധി വരുന്നതിനെ വിളിച്ചറിയിക്കുകയാണ്. ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ന്യായം വെറുക്കുകയും ചുവുള്ളതൊക്കെയും വളച്ചു കളയുകയും ചെയ്യുന്ന യാക്കോബ് ഗ്രഹത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗ്രഹത്തിന്റെ അധിപന്മാരുമായുള്ളവരെ ഇത് കേൾപ്പീൻ. ജനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാഞ്ഞ ഒരു ദൂത് പറയുക എന്നത്, അതും ആരുമറിയാത്ത ഒരു പ്രസംഗകൻ, ശരിക്കും മീഖായുടെ മനഃശക്തി മുഴുവൻ എടുത്തു. പക്ഷേ മീഖ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നയിക്കുന്നു എന്നെനിക്കുറപ്പുണ്ട്. അതെ, അവൻ പറയുന്നു, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ, എനിക്ക് നിങ്ങളോട് ചിലതൊക്കെ പറയുവാനുണ്ട്. പിന്നെ അവൻ അവരുടെ പാപങ്ങളുടെ വിവരണം നൽകുന്നു. പത്തും പതിനൊന്നും വാക്യങ്ങളിൽ ആ വിവരണമാകുന്നു നാം കാണുന്നത്. അവർ സിയോനെ രക്തപാതകം കൊണ്ടും യെരുശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു എന്ന്. ഈ കൂട്ടർക്കെല്ലാം പൊതുവായിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. അത്യാഗ്രഹം. പ്രിയ സുഹൃത്തെ, ഏറ്റവും വലിയ വിഗ്രഹാരാധനയാകുന്നു അത്യാഗ്രഹം. അതെ, ബിംബങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലത്തും ഏറ്റവും മോശമായ ആരാധനയായിരുന്നു അത്യാഗ്രഹം. മറ്റെല്ലാം സഹിക്കാം, ഈ ബിംബത്തെ അടക്കുവാൻ സാധ്യമല്ല. മീഖ തന്റെ ജനത്തിന്റെ യഥാർത്ഥ പാപത്തെ വെളിയിൽ കാണിക്കുകയാണ്. ബിംബാരാധന. ന്യായാധിപന്മാർ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് ന്യായം വിധിക്കുന്നു. പുരോഹിതന്മാർ കൂലിക്ക് പഠിപ്പിക്കുന്നു. പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, അതെ, തങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ് അവർ ഇതെല്ലാം ചെയ്തിരുന്നത്. ദൈവത്തെയോ ആവശ്യത്തിലിരിക്കുന്ന ജനത്തെയോ അവർ പരിഗണിച്ചില്ല. അവയെല്ലാം ചവിട്ടിക്കയറുവാൻ ഈ കൂട്ടർ ഒരുക്കമായിരുന്നു. അവരെക്കുറിച്ച് പറഞ്ഞത് ഒട്ടും കൂടിപ്പോയില്ല. നിങ്ങളുടെ അത്യാഗ്രഹം കൊണ്ടും ദ്രവ്യാഗ്രഹം കൊണ്ടും നിങ്ങൾ നരഭോജികളെപ്പോലെ അവരെ തിന്നുകളയുന്നു. ഒരു രാജ്യത്തെ ഭരണാധികാരികൾ, അതെ, രാഷ്ട്രീയമോ മതപരമോ ആയിക്കൊള്ളട്ടെ, അവർ ദുഷ്ടത പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ ഒരു വിധത്തിലുള്ള സർക്കാരും പ്രാവർത്തികമാകില്ല കേട്ടോ. ഇതാണ് മീഖായ്ക്ക് നമ്മോട് പറയുവാനുള്ളത്. അവർ ദുഷ്ടത പ്രവർത്തിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിലനിൽക്കുവാൻ സാധിക്കില്ല. പന്ത്രണ്ടാം വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഉഴും, എരിശിലും കൽക്കുന്നുകളും ആലയത്തിൻ്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയുമായിത്തീരും. ഈ ജനത്തിന്റെ പാപത്തിന്റെ ഫലമായി യെരുശലേം നഗരം പൂർണ്ണമായും നശിക്കും എന്നുള്ള ഒരു പ്രവചനമാകുന്നു ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. മീഖ ഇത് പറഞ്ഞതായി യിരെമ്യാവ് ഉറപ്പിച്ച് പറയുമ്പോൾ പ്രവചനത്തിന്റെ ഒരു ഉറപ്പാണ് അതെ, യിരെമ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ആ ഉറപ്പ് നാം കാണുന്നു. നെബൂഖദ്നേസർ യെരുശലേം പട്ടണം നശിപ്പിച്ചപ്പോൾ യഥാർത്ഥ നാശമുണ്ടായത് അപ്പോൾ മാത്രമാണ്. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായങ്ങൾ ഇതിൻ്റെ പ്രാധാന്യതയെ കാണിക്കുന്നതാണ്. നെഹെമ്യാവ് യെരുശലേമിലേക്ക് പിന്നെ ചെന്നപ്പോൾ അവൻ കണ്ടതാകെ കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥയാണ്. ആ പട്ടണം വീണ്ടും പണിതുയർത്തുക എന്നത് ഊഹിക്കുവാൻ പോലും സാധിക്കാത്തൊരു ശ്രമമായിരുന്നു. പിന്നീട് ആ പട്ടണത്തിൻ്റെ അടിസ്ഥാനം പോലും ഉഴുതു മറിച്ചു കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, മീഖായുടെ പ്രവചനം അതേപടി നിറവേറി. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് അഭിമാനിക്കുകയും ജീവിതത്തിൽ ദൈവത്തോട് ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എത്ര മോശമാണ്! പാപത്തിന് ശിക്ഷയുണ്ടെന്ന് മീഖ വ്യക്തമാക്കി. പ്രിയ സുഹൃത്തെ, ഇത് താങ്കൾക്കും ഒരു മുന്നറിയിപ്പല്ലേ? പാപത്തിൽ നിന്നും മാറി ദൈവസന്നിധിയിലേക്ക് വരൂ. ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കൂ. പാപത്തിൻ്റെ ശിക്ഷ ഭയങ്കരമാണ്. അതിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ താങ്കളെ സഹായിക്കുവാൻ സാധിക്കൂ. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ക്രിസ്തുവിങ്കൽ സമർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ?